SBS Radio.
നമസ്കാരം, ശ്രീ അനീഷ് ഫിലിപ്പ്. ഇപ്പോൾ സിഡ്നി ഏകദിന മത്സരത്തിൽ, ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന മത്സരത്തിന്റെ വേദിയിൽ കേരളത്തിലെ പ്രളയത്തെക്കുറിച്ചൊരു അവബോധം വളർത്താൻ സിഡ്നി മലയാളി അസോസിയേഷൻ ശ്രമിക്കുകയാണല്ലോ. എന്താണ് അന്ന് അവിടെ ചെയ്യുന്നത്?
നമ്മൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അതായത് മലയാളികളെ ഒരുമിച്ച് അവിടെ കൊണ്ടുവരുന്നതിനും ആ ഒരു ക്രിക്കറ്റ് മീറ്റിലുമായ SCGയിൽ വെച്ച് കേരളത്തെ പറ്റി ഒരു അവയർനെസ് ഇത് ചെയ്യുന്നതിനും, അതുപോലെ നമ്മൾ റൈസ് ആൻഡ് റീസ്റ്റോർ എന്നൊരു കാർണിവൽ ഇവിടെ ഏപ്രിലിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു മെയിൻ ഒരു പ്രൊമോഷനും അവിടെ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, എനിക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എന്തായാലും പോകണമെന്നുണ്ട്. അതിനു മുമ്പ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ക്രിക്കറ്റ് പോലൊരു വേദിയിൽ, അല്ലെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു രാജ്യാന്തര വേദിയാണല്ലോ ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് മത്സരം എന്ന് പറയുന്നത്, അത് ഒന്നാമത്തെ ഏകദിനം നടക്കുന്നു, ഇവിടെ ഒരു പരിപാടി നടത്താമെന്നൊരു ആശയം എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് നടപ്പാക്കുന്നത്?
അതായത് ഇത് മലയാളികളെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് സിഡ്നി മാത്രമല്ല, ഓസ്ട്രേലിയയിൽ തന്നെ ഇതുപോലത്തെ ഒരു മെഗാ ഇവന്റിൽ ഇതേ ഒരു സ്കെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരം തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു അവസരം. അത് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ഒരു ഇത് ഒരു സഹായം കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. അപ്പൊ ആ ഇത് കിട്ടാനുള്ള കാരണം സിഡ്നി മലയാളി അസോസിയേഷന്റെ പ്രവർത്തനവും അതിന്റെ ഒരു നേതൃത്വവും ആണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ മലയാളി അസോസിയേഷൻ, അതായത് കേരളത്തിലെ പ്രളയത്തിന്റെ വേണ്ടി, അതായത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള ഫണ്ട് റേസിംഗ് പല പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പ്രൊജക്റ്റായിട്ട് April 27 റൈസ് ആൻഡ് റീസ്റ്റോർ കാർണിവൽ ആയിട്ട് ലിവർപൂളിൽ വെച്ച് നടത്താനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു പ്രൊജക്ടിന്റെ ഉദ്ദേശം നമുക്ക് അതിൽ നിന്നൊരു നല്ല ഫണ്ട് റേസ് ചെയ്ത് നാട്ടിലെ വീടുകൾ നഷ്ടപ്പെട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, ഓസ്ട്രേലിയ ഇന്ത്യയെ സംബന്ധിച്ച് ക്രിക്കറ്റ് ഇറ്റ്സെൽഫ് അതൊരു ഒരു ലാംഗ്വേജ് തന്നെയാണ്. അങ്ങനെ വന്നപ്പോൾ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് തന്നത്.
ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? അന്നത്തെ ദിവസം ഈ ശനിയാഴ്ചയാണല്ലോ മത്സരം നടക്കുന്നത്, ഡേ നൈറ്റ് മത്സരമാണ്. എന്താണ് നിങ്ങൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് സ്റ്റേഡിയത്തിനകത്തും പുറത്തും ഉണ്ടാകുമോ, എങ്ങനെയാണ്?
അതെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം 500 ആൾക്കാരാണ് സിഡ്മാലിൽ നിന്ന് ടിക്കറ്റ്സ് എടുത്തിരിക്കുന്നത്. അത്രയും അതുപോലെ തന്നെ മറ്റ് മലയാളികളും അവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കളി തുടങ്ങുന്നതിന് മുമ്പ്, അതായത് 11:30 ഗേറ്റ്സ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അകത്ത് നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ലേ പോലും, പുറത്ത് കളി തുടങ്ങുന്നതിന് മുമ്പ് ഗേറ്റ് ഈയുടെ ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി നമുക്ക് ഒരു അവയർനെസ് ഇതും അതുപോലെ കുറച്ച് പരിപാടികളും, അതായത് നമ്മുടെ ചെണ്ടമേളം, ഡാൻസ്, ഈ റൈസ് ആൻഡ് റീസ്റ്റോറിന്റെ ഇതും ഒക്കെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ഔട്ട്സൈഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഇത് കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഇൻസൈഡിലേക്ക് പോകാനുള്ള ഒരു കാര്യങ്ങളെല്ലാം ക്രിക്കറ്റ് ഓസ്ട്രേലിയ ചെയ്തു തന്നിട്ടുണ്ട്. അകത്ത് നമുക്ക് മെയിൻലി 2 ബെയിലായിട്ട് 500 ഒരുമിച്ചിരിക്കാനുള്ള അവസരവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അവിടെയും നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ ചെണ്ട കൊണ്ടുപോകുന്നതിനും അവര് ക്രിക്കറ്റ് ഓസ്ട്രേലിയ അനുവാദം തന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് അവിടെ ഒരു ഒരു ഐഡന്റിറ്റി, അതായത് ഈ ഗ്രൂപ്പിന്റെ ഒരു ഐഡന്റിറ്റി കാണിക്കുന്നതിനായിട്ട് നമ്മൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് ടോപ്പ് കൊണ്ടുവരികയാണെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും ഒരു വിസിബിലിറ്റി ആ ഗ്രൂപ്പിന് കിട്ടും. അതുപോലെ നമ്മളെ സംബന്ധിച്ച് കമന്റേറ്റേഴ്സും അവരുടെ ഈ കാര്യത്തെ പറ്റി കമന്റേറ്റ് ചെയ്യാം എന്നതിനെ പറ്റി താല്പര്യം കാണിച്ചിട്ടുണ്ട്. നമുക്ക് മീഡിയയുടെയും നല്ല ഒരു കവറേജ് കിട്ടാനുള്ള സാഹചര്യങ്ങളും എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് അകത്തും പുറത്തും ആയിട്ട് നമുക്ക് കുറെ നല്ല ഒരു ഗ്രൂപ്പിൻ്റെതായിട്ടുള്ള പ്രവർത്തനം ചെയ്യാനാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, എന്തായാലും ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനകത്ത് നടക്കുമ്പോൾ, ഗ്യാലറിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ക്യാമറകളുടെയും അല്ലെങ്കിൽ കമന്റേറ്റർമാരുടെയും ഒക്കെ ശ്രദ്ധ കിട്ടുന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നല്ല ആവേശമുണ്ടാകുക, അല്ലെങ്കിൽ നമ്മളൊരു വളരെ വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. നമുക്കറിയാമല്ലോ ക്രിക്കറ്റ് മത്സരങ്ങൾ പലപ്പോഴും ഗ്യാലറികളിൽ കാണുന്ന കാഴ്ചകൾക്ക് മനോഹരമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉള്ള സ്ഥലമാണ് ഗ്യാലറികൾ എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ആൾക്കാരെ ഞെട്ടിക്കാൻ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്താൻ എന്തെങ്കിലും ഗ്യാലറിയിൽ നമ്മൾ പദ്ധതി ഇടുന്നുണ്ടോ?
നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളോടും അതുപോലെ അവിടെ വരുന്നവരോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ബാനേഴ്സും പോസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. അതിലൂടെ ഒരു നല്ല അട്രാക്ഷൻ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം.
എന്താണ് ആ ഒരു സർപ്രൈസ്? എന്തെങ്കിലും ഇപ്പോൾ പറയാൻ കഴിയുമോ, ചെറിയൊരു ഭാഗമെങ്കിലും?
ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നേക്കാൾ ഉപരി അന്നത്തെ കാണിക്കുന്നതിലാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ സർപ്രൈസ് പോവില്ലയോ.
ഓക്കെ, മറ്റുള്ളവർക്ക് സ്ക്രീനിൽ കാണാന്നുള്ളതാണല്ലേ.
യെസ്,
ലോകം മുഴുവൻ സ്ക്രീനിൽ കാണാന്നുള്ളതാണ്.
അതെ അതെ.
എന്തായാലും ഏറ്റവും അധികം ഇന്ത്യക്കാർ കാണുന്ന പരിപാടി ആയിരിക്കുമല്ലോ ഈ ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് മത്സരം, പ്രത്യേകിച്ച് ഒന്നാം ഏകദിനം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ലോകം മുഴുവൻ നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ ഓസ്ട്രേലിയ സിഡ്നി മലയാളികളുടെ ഈ ഒരു പ്രകടനം കാണും എന്തായാലും.
അതെ അതെ.
ഓക്കെ, ഇതിന് പുറത്ത് എന്തൊക്കെയാണ് ഈ ഗ്രൗണ്ടിന് പുറത്ത്? അതിന് മുമ്പ് ഇപ്പോൾ ആദ്യം പറയുകയുണ്ടായി ചെണ്ടമേളം മറ്റും ഉണ്ടെന്ന് പറയുകയുണ്ടായി, അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചേരാൻ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അതായത് കളി കാണാനെത്തുന്ന മലയാളികളല്ലാത്തവരിലേക്ക് കൂടി എത്തിച്ചേരാൻ ശ്രമിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ചെയ്യുന്നത്?
അതെ, അതാണ് നമ്മൾ പുറത്ത് നമ്മൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് അവിടെ ഫോം ചെയ്യാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് നമ്മൾ ഈ വൈസ് ആൻഡ് റീസ്റ്റോറിന്റെ ഇതിനെ പറ്റിയുള്ള ബ്രോഷേഴ്സ് കൊടുക്കുകയും പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ ആൾക്കാരെയും അതുപോലെ മറ്റ് മലയാളികളല്ലാത്ത മറ്റ് കമ്മ്യൂണിറ്റികളുമായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് വേണ്ട ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കാനുള്ള ഒരു 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 മാർഗങ്ങൾ പലതും നമ്മളവിടെ ചെയ്യുന്നുണ്ട്.
ഓക്കെ, സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ ഒരു ക്രിക്കറ്റ് വേദികളിലൊന്നും അനുവദിക്കാറില്ല. പ്രത്യേകിച്ചും രാഷ്ട്രീയം പൂർണ്ണമായി ഒഴിവാക്കി നിർത്തും, മറ്റു കാര്യങ്ങളാണെങ്കിൽ പോലും ക്രിക്കറ്റ് വേദികളിലൊന്നും സ്പോർട്സ് വേദികളിൽ അങ്ങനെ പൊതുവിൽ അനുവദിക്കാറില്ല. ക്രിക്കറ്റ് ഓസ്ട്രേലിയ എന്ത് തരത്തിലുള്ള സപ്പോർട്ട് നൽകുന്നുണ്ട്?
ക്രിക്കറ്റ് ഓസ്ട്രേലിയ അവരെ നല്ല ഒരു രീതിയിലാണ് ഇത് കണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇത് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവിച്ചു എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം, അതുപോലെ തന്നെ മലയാളി അസോസിയേഷന്റെ പ്രവർത്തനത്തെ പറ്റി അവർക്ക് നല്ലൊരു ഒരു മതിപ്പ് ഉള്ള ഒരു ഒരു അവസരത്തിലാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ തന്നെ നമുക്ക് വീണ്ടും കേരളത്തെ പറ്റി കുറച്ചുകൂടി അവയർനെസ് നമുക്ക് അവിടെ ഇത് ചെയ്യുന്നതിനും അതിലൂടെ ആ റൈസ് ആൻഡ് റീസ്റ്റോറിന് നമുക്ക് നന്നായിട്ടൊന്നും മാർക്കറ്റ് ചെയ്യാനുള്ള സപ്പോർട്ടാണ് ഇപ്പം നമുക്ക് ഈ ഈ ക്രിക്കറ്റ് ഓസ്ട്രേലിയയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ഓക്കെ, ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ റൈസ് ആൻഡ് റീസ്റ്റോർ എന്ന് പറയുന്ന എന്താണ് പരിപാടി?
അതായത് നമ്മള് ഈ ഓഗസ്റ്റ് ആദ്യം നമ്മളൊരു വിജിൽ ചെയ്തിരുന്നു ഇവിടെ സിഡ്നിയില്. അപ്പം ആ ഒരു ഇത് അന്ന് മുതൽ ഞങ്ങൾ പല പ്രൊജക്ട്സിലും നമ്മൾ ചെയ്യാണ്. അപ്പൊ റൈസ് ആൻഡ് റീസ്റ്റോർ നമ്മളെ സംബന്ധിച്ച് ഒരു അങ്ങനെ ഒരു 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 പ്രളയ കെടുതി വന്നു, പക്ഷെ അതുകൊണ്ട് നമ്മൾ അവിടെ ഇത് ചെയ്യുന്നില്ല, നമ്മൾ തിരിച്ച് കയറും. അതായത് റൈസ് ആൻഡ് റീസ്റ്റോർ അതെല്ലാം തിരിച്ച് ഇത് ചെയ്യും. അതിന് നമ്മളെ സിഡ്നിയിലെ മലയാളികൾ അതിന് എപ്പോഴും സപ്പോർട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് ആ അതിനൊരു പേരിട്ടിരിക്കുന്നത്, റൈസ് ആൻഡ് റീസ്റ്റോർ. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറെ ഔട്ട്സൈഡ് കുറെ ആക്ടിവിറ്റീസ്, അത് കുറെ സ്പോർട്സ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കുറെ ഫൺ ആക്ടിവിറ്റീസ് പുറത്ത് ആയിട്ട് ഒരു ഏകദേശം ഒരു 11 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്ത് 5 മണിയോടുകൂടി ഫിനിഷ് ചെയ്യുക. അത് മെയിൻലി നമുക്ക് എല്ലാവർക്കും ഓസ്ട്രേലിയയിൽ ഈ ആ ഏരിയയിലുള്ള എല്ലാവർക്കും അവിടെ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കൾച്ചറൽ പ്രോഗ്രാം അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്.
ഓക്കെ, എന്തായാലും കേരളം ഈ ഒരു പ്രളയ വിഷയമൊക്കെ മറന്ന് മറ്റ് വിവാദങ്ങളുടെ പുറകെ പോയിരിക്കുന്ന സമയത്ത് ഒരു ഇതുപോലത്തെ ഒരു രാജ്യാന്തര വേദിയിൽ, ഒരു ക്രിക്കറ്റ് പോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയിൽ ഇത്തരത്തിൽ ആ ഒരു വിഷയം സജീവമാക്കി നിർത്താനും അവതരിപ്പിക്കാനും സിഡ്നി മലയാളികൾക്ക്, സിഡ്നി മലയാളി അസോസിയേഷന് കഴിയുന്നുണ്ട്. വലിയ കാര്യം തന്നെയാണത്. അതിൽ എന്തായാലും ഒരു കാര്യം കൂടിയുള്ളത്, സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗമല്ലാത്ത, സിഡ്നി മലയാളി അസോസിയേഷൻ്റെ ഭാഗമല്ലാത്ത മറ്റൊരുപാട് മലയാളികൾ കളി കാണാൻ വരുന്നുണ്ടാകുമല്ലോ, അവർക്ക് ഇതുമായി എന്തെങ്കിലും തരത്തിൽ സഹകരിക്കണമെങ്കിൽ അതിന് കഴിയുമോ?
അതിന് ഡെഫിനറ്റ് ആയിട്ടും കഴിയും. നമ്മളെ സംബന്ധിച്ച് സിഗ്മാലിലൂടെ ടിക്കറ്റ് എടുത്തവരെ മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാര്യം അവർക്ക് മാത്രമായിരിക്കും ഒരുമിച്ച് ഗാലറിയിൽ ഇരിക്കാൻ പറ്റുന്നത്, പക്ഷെങ്കിൽ ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും അവിടെ പുറത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആ ഔട്ട്സൈഡില് അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവിടെ കുറച്ച് കലാപരിപാടികൾ ഉദ്ദേശിച്ചിരിക്കുന്നത്.
അങ്ങനെ പങ്കെടുക്കണം ആഗ്രഹമുള്ളവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക
അവിടെ? അതായത് ഗേറ്റ് ഈയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ള ഒരു ഒരു അവിടെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വരുമ്പോൾ അതിന്റെ സംഘാടകർ അവിടെ കാണുന്നതായിരിക്കും. അപ്പൊ അവിടെ 11:30 ആകുമ്പോൾ എല്ലാവരും എത്തിച്ചേരുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു യുണൈറ്റഡ് കേരള, യുണൈറ്റഡ് മലയാളീസ് ഒരു ഇതായിട്ട് നമുക്ക് അവിടെ ഒരു നല്ലൊരു ഇമേജ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
തീർച്ചയായും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം പ്രളയത്തിൻ്റെ ആ ഒരു ചർച്ചകളൊക്കെ മറന്നു കഴിഞ്ഞു, മറ്റു വിഷയങ്ങൾ മറ്റു വിവാദങ്ങളാണ് കേരളത്തിലുള്ളത്. പക്ഷേ നമുക്ക് സിഡ്നിയിൽ വീണ്ടും ഒരിക്കൽ കൂടി ആ വിഷയം സജീവമാക്കാനും ചർച്ച ചെയ്യാനും കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കാനും കഴിയും. അതിനുള്ളൊരു അവസരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ശ്രീ അനീഷ് ഫിലിപ്പ്. വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്.
താങ്ക് യു ടീച്ചർ.
Tell us what you think. Like us on Facebook or follow us on Twitter.